Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Kathopanishad in Malayalam, presented by G. Balakrishnan Nair. Thank you. Om Namah Shivaya.
എല്ലാവർക്കും എൻ്റെ കഠോപനിഷത്തിലെ ആറാം വല്ലിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആറാം വല്ലിയിൽ യമൻ ഈ ജഗത്തിനെ ആകെക്കൂടി ബ്രഹ്മം ഉൾപ്പെടെയുള്ള ജഗത്തിനെ ആകെക്കൂടി ഒരു പേരാൽ വൃക്ഷമായി ചിത്രീകരിക്കുകയാണ്. ഉപനിഷത്തിന്റെ ഈ ചിത്രം കുറെ കൂടി വിശദമായി ഗീത 15 അധ്യായത്തിൽ കാണാൻ കഴിയും. 15 അധ്യായം തുടങ്ങുന്നത് ഈ ചിത്രീകരണത്തോട് കൂടിയാണ്. ഊർധ്വമൂലോ അവാക്ശാഖ ഏഷോ അശ്വത്ഥ സനാതന തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്ചത്തെ. ഈ പേരാലിന് ഒരു വൈശിഷ്ട്യം, സാധാരണ കാണുന്ന പേരാല് പോലല്ല, ഇതിൻ്റെ വേര് മുകളിലും കൊമ്പുകളും ഇലകളുമൊക്കെ താഴെയുമാണ്. ഊർധ്വമൂലോ, ഊർധ്വമൂലം മുകളിൽ വേരായിട്ടുള്ളത്, വേര് ബ്രഹ്മമാണ്, നാരായ വേര്. അതിൽ കിളിർക്കുന്നതാണ് ഈ വൃക്ഷം, കർമ്മ വൃക്ഷം, ബ്രഹ്മം കർമ്മം. ഇങ്ങനെ രണ്ട് പ്രാഥമിക അന്വേഷണഘട്ടത്തിൽ പോലും ഉള്ളൂ എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ബ്രഹ്മത്തിൽ ഈ വൃക്ഷം കിളിപ്പിക്കുന്നത് കർമ്മമാണ്. കർമ്മം ഭ്രമം, വസ്തുവും ഭ്രമവും രണ്ടും സനാതനമാണ്, ചെയ്യുന്നു ഉണ്ടായിരിക്കും. വസ്തു ഉള്ളിടത്തോളം ഭ്രമവും ഉണ്ടായിരിക്കും. മരുഭൂമി ഉള്ളിടത്തോളം അതിലെ കാനൽ ജലപ്രതിഭാസവും ഉണ്ടാവും. പക്ഷേ അറിവുള്ളവർക്ക് ഭ്രമവും വസ്തു തന്നെ. അതുപോലെ കർമ്മം ഉണ്ടാക്കി അഴിക്കുന്ന പ്രപഞ്ചവും ബ്രഹ്മം തന്നെ. അതുകൊണ്ടാണ് രണ്ടിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു വൃക്ഷമായി കൽപ്പിച്ചിരിക്കുന്നത്. ഊർധ്വമൂലോ മുകളിൽ വേരും അവാക്ശാഖ താഴെ ശാഖകളുമായി ഏഷോ അശ്വത്ഥ ഈ പ്രപഞ്ചമാകുന്ന പേരാൽ സനാതന എന്നുണ്ടായിരിക്കും എന്നും. തദേവ ശുക്രം, ഇത് തന്നെയാണ് സത്യം. ച്ചാൽ ഇതിനെ പൂർണ്ണമായും സത്യമായി കാണുക, ബ്രഹ്മമായി കാണുക, ഭ്രമമെന്നോ വസ്തുവെന്നോ വേർതിരിക്കാതെ എല്ലാറ്റിനെയും ബ്രഹ്മമായി കാണുന്നതാണ് ബ്രഹ്മസാക്ഷാത്കാരം, അത്രയേ ഉള്ളൂ. അപ്പോ ഏഷോ അശ്വത്ഥ സനാതന തദേവ ശുക്രം, അത് തന്നെയാണ് ശുദ്ധമായ വസ്തു. തദേവ ശുക്രം തദ്ബ്രഹ്മ, അത് തന്നെ ബ്രഹ്മം. തദേവ അമൃതമുച്ചതെ, അത് തന്നെ അമൃതം. ഇത് പ്രത്യേകം പ്രത്യേകം കണ്ടാൽ മായ ഉള്ളത്, ഇത് പ്രത്യേകമുണ്ട്, ഇത് പ്രത്യേകമുണ്ട് എന്ന് ഓരോന്നിനെയും, സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് എന്ന് വേർതിരിച്ച് കണ്ടാൽ മായ. എല്ലാം ബ്രഹ്മമായി കണ്ടാൽ അത് തന്നെയാണ് ബ്രഹ്മസാക്ഷാത്കാരം. അതുകൊണ്ടാണ് ഉപനിഷത്ത് തദേവ ശുക്രം തദ്ബ്രഹ്മ തദേവ അമൃതമുച്ചത്തെ തസ്മിൻ ലോകാശ്രിത സർവേ, സകല ലോകങ്ങളും ഈ പേരാലിനെ ആശ്രയിച്ചിരിക്കുന്നു. തതു നാത്യേതി കശ്ചന, ഒന്നും അതിനെ കടന്ന് നിൽക്കുന്നില്ല. യത്കിഞ്ച ജഗത്, ഇവിടെ ജഗത്തായി എന്തെന്തൊക്കെ കാണുന്നുവോ, യദിദം കിഞ്ച ജഗത്, ഈ ജഗത്തായി എന്തെന്തൊക്കെ കാണുന്നുണ്ടോ, പ്രാണ ഏജതി നിസ്സൃതം, ആ പരമസത്യത്തിൽ നിന്നും പൊന്തിയതെന്ന പോലെ കാണുന്ന പ്രാണനിൽ, ശക്തിസ്പന്ദനത്തിൽ, എനർജിയിൽ, അങ്ങനെ നിരന്ന കാണുകയാണ്. ഈ ലോകമെല്ലാം എവിടെ കാണുന്നു? നമ്മുടെ ഋഷീശ്വരന്മാരൊക്കെ ഇത് പണ്ട് പണ്ട് കണ്ടെത്തിയതാണ്. ആധുനിക ശാസ്ത്രം ഈ അടുത്ത കാലത്ത് എല്ലാം എനർജിയാണ് എന്ന് കണ്ടെത്തി. പക്ഷെ ആ എനർജിയുടെ ഉത്പത്തി എവിടെ നിന്ന്? അത് ആധുനിക ശാസ്ത്രത്തിന് പിടിയില്ല. അഖണ്ഡ ബോധരൂപമായ ബ്രഹ്മത്തിൽ നിന്നും പ്രവഹിക്കുന്ന പ്രാണനെ അഥവാ എനർജിയെ ആശ്രയിച്ചാണ് ഈ ജഗത്തിൽ എന്ത് തന്നെയായാലും എല്ലാം നിലനിൽക്കുന്നത്. തദിതം കിഞ്ച ജഗത് എന്തൊക്കെ ഉണ്ടോ, പ്രാണയേജതി നിസൃതം, പ്രാണനിൽ ചലിച്ച് ഇങ്ങനെ പൊന്തി വന്ന് കാണുന്നതാണ്. മഹത്ഭയം വജ്രമുദ്യത്തം, ഒന്ന് നല്ലവണ്ണം ഓർമ്മിച്ചോളണം. ഈ ജഗത്തിനെയൊക്കെ സംരക്ഷിക്കുന്ന മഹത്ഭയം വജ്രം, വലിയൊരു വജ്രം, ആർക്കും അങ്ങോട്ട് തിരസ്കരിക്കാൻ വയ്യാത്ത വജ്രം ഉദ്യതം പൊന്തി നിൽക്കുന്നു. മഹത്ഭയം വജ്രം ഉദ്യതം യേതദ്വിദുരമൃതാസ്തേ ഭവന്തി, ഇതാരറിയുമോ അവര് അമൃതന്മാരായി ഭവിക്കുന്നു. ജനന മരണങ്ങളൊന്നുമില്ലാത്ത സത്യസ്വരൂപന്മാരായിത്തിരുന്നു. ആ വജ്രമാണ് ബ്രഹ്മം. എന്താണ് മഹത്ഭയം? അതിനെ വിസ്മരിച്ചോ ജീവിതം കൂരിരുട്ടിലും ദുരന്തത്തിലും അവസാനിക്കും. ആര് വിസ്മരിച്ചാലും, ചന്ദ്രനോ സൂര്യനോ, ആര് വിസ്മരിച്ചാലും കൂരിരുട്ടിലും ദുരന്തത്തിലും അവസാനിക്കും. ഇതാണ് മഹത്ഭയം. ആ നിയമത്തിന് യാതൊരു ദാക്ഷിണ്യവുമില്ല. പ്രമാദോ മൃത്യുഹു, സനത്കുമാരൻ ധൃതരാഷ്ട്രർക്ക് ഭാരതത്തിൽ ഉപദേശിക്കുന്നത് സത്യവിസ്മരണമാണ് മരണം, അല്ലാതെ ഈ ശരീരം വിട്ടുപോകുന്നതൊന്നും അല്ല. പ്രമാദം എന്ന് വെച്ചാൽ സത്യത്തെ മറക്കുക. അങ്ങനെ ആര് മറന്നാലും അവർക്ക് കൂരിരുട്ടും ദുരന്തവുമാണ് ഫലം. എന്ത് എന്താണുള്ളത്, എന്തിനു വന്നു, എവിടെ പോകുന്നു എന്നൊന്നും ഒരു നിശ്ചയമില്ല. അവസാനമാകുമ്പോൾ സർവം ദുഃഖമയം. ഇതാണ് മഹത്ഭയം. മഹത്ഭയം വജ്രമുദ്യതം, ഇതാരറിയുന്നോ ഇങ്ങനെ ഒരു വജ്രം പൊന്തി നിൽപ്പുണ്ട് എന്നാരറിയുന്നോ അവര് അമൃതന്മാരായി ഭവിക്കുന്നു. എല്ലാരെയും ഭയപ്പെടുത്തുന്ന വജ്രമാണോ? അതായത് ഭയാദസ്യ അഗ്നിസ്തഭത്തി, അഗ്നി ജ്വലിക്കുന്നത് ആ വജ്രത്തെ ഭയന്നാണ്. ഭയാദസ്യ അഗ്നിസ്തഭത്തി ഭയാത്തപസി സൂര്യ തപസി സൂര്യ, സൂര്യൻ ആ അഗ്നിയെ ഭയന്നാണ് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ഉദിക്കുന്നു, തന്റെ ജോലി ചെയ്യുന്നു, അസ്തമിക്കുന്നു, വീണ്ടും ഉദിക്കുന്നു. ഇതൊക്കെ ആ സത്യത്തെ ഭയന്നാണ്. ഭയാതിന്ദ്രശ്ച വായുശ്ച, ഇന്ദ്രനും വായുവും ആ സത്യത്തെ ഭയന്നാണ് സഞ്ചരിക്കുന്നത്. മൃത്യുർത്ഥാവതി പഞ്ചമ, എടോ നരികേതസേ, മരണത്തിന്റെ അധിപതിയായ ഞാൻ എന്തിനാണിങ്ങനെ ഓടി നടക്കുന്നത്? ആ വജ്രത്തെ ഭയന്നാണ്. അല്ലെങ്കിൽ തലയ്ക്കു വീഴും. ഒരു സംശയം, ഇന്നുവരെ ഈ നിയമത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. അതാണ് അത്ഭുതം. അതുകൊണ്ട് മൃത്യുർത്ഥാവതി പഞ്ചമ, ഇതെപ്പോഴാണ് ഈ വജ്രത്തെക്കുറിച്ച് അറിയേണ്ടത്? ഇഹചേ ദശകബോധം, ഇവിടെ വെച്ചറിയണം. മനുഷ്യ ശരീരം കിട്ടി, ബുദ്ധി, സത്യാസത്യങ്ങൾ വേർതിരിക്കാൻ കഴിവുള്ള ബുദ്ധിയും കിട്ടി. അതുകൊണ്ട് ഇവിടെ വെച്ച് ഈ ജീവിതത്തിൽ അറിയണം. ഇഹചേ ദശകബോധം, എപ്പോ? പ്രാക് ശരീരസ്യ വിശ്രസ, ഈ ശരീരം വീഴും മുമ്പ് ഈ സത്യത്തെ, ഈ വജ്രത്തെ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിലോ തദസർഗേഷു ലോകേഷു, അതല്ലെങ്കിൽ വീണ്ടും സൃഷ്ടിലോകങ്ങളിൽ, ഭ്രമ സൃഷ്ടിലോകങ്ങളിൽ ശരീരത്വായ കൽപ്പത്തെ, ശരീരം സ്വീകരിക്കാനായി പാഞ്ഞു നടക്കേണ്ടി വരും. അതെവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ലേ. പശ്വാദി സ്ഥാവരാന്ത അധോഗതി, പശു പക്ഷി മൃഗാദി ജീവിതങ്ങൾ സസ്യവൃക്ഷ ലതാദി ജീവിതങ്ങൾ ഇതൊക്കെ വേണ്ടിവരും ഈ സത്യത്തെ അറിയുന്നില്ലെങ്കിൽ. സത്യത്തെ അറിഞ്ഞാൽ ഇതൊന്നും വേണ്ടിവരില്ല. ഇന്ദ്രിയാണാം പൃഥക്ഭാവം, ഇതിന് ഇതെങ്ങനെ അറിയാം? സകല ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത് ആ സത്യമാണെന്ന് അറിയൂ. ഇന്ദ്രിയങ്ങൾ വെറും ഉപകരണങ്ങൾ. ഇന്ദ്രിയാണാം പൃഥക്ഭാവം ഉദയാസ്തമയ ഉച്ച, അത് ഉദിക്കുന്നു അസ്തമിക്കുന്നു. ഇപ്പൊ എവിടെ നിന്ന് ഉദിക്കുന്നു, എവിടെ അസ്തമിക്കുന്നു? കേനോപനിഷത്തും മറ്റും പറയുമല്ലോ, യത് വാച അനഭ്യുദിതം ഏന വാഗ് അഭ്യുദ്യത്തി തദേത ബ്രഹ്മത്വം മിഥി നേദം യദിതം ഉപാസത്തെ. വാക്കുകൊണ്ട് ആ സത്യത്തെ വിവരിക്കാൻ സാധ്യമല്ല. പക്ഷെ വാക്ക് എവിടെ നിന്ന് പൊന്തുന്നു അതന്വേഷിക്കൂ. കണ്ണുകൊണ്ട് ആ സത്യത്തെ കാണാൻ പറ്റില്ല, പക്ഷെ കണ്ണ് എവിടെ നിന്ന് പൊന്തി വരുന്നു? പൊന്തി വന്ന് ആ സത്യത്തെ കാണുന്നു, ആ പൊന്തി വന്ന രൂപം കാണുന്നു, അതന്വേഷിക്കൂ. എങ്ങനെ അന്വേഷിക്കും? ഞാനാണ് വാക്കുച്ചരിച്ചത്, ഞാനാണ് കണ്ണിൽ കൂടി കണ്ടത്, ഒരേ ഒരു വസ്തു. കാതിൽ കൂടി കേട്ടത് ഞാനാണ്. കാതിൽ കൂടി കേൾക്കാനേ പറ്റൂ, കണ്ണിൽ കൂടി കാണാനേ പറ്റൂ. ഇന്ദ്രിയങ്ങൾക്ക് അതാതിന്റെ വിഷയങ്ങൾ മാത്രമേ ഗ്രഹിക്കാൻ പറ്റൂ. പക്ഷെ ഗ്രഹിച്ചതൊക്കെ ഒരാളാണ് എന്നെല്ലാവർക്കും അനുഭവം. ആ ആളിനെ ഈ ഉപകരണങ്ങളിൽ നിന്നൊന്ന് അകറ്റിക്കാണോ? ഞാനൊരു പച്ച കണ്ണാടി വെച്ചോണ്ടിരിക്കുകയാണ്, ജഗത്ത് മുഴുവൻ എനിക്ക് പച്ചയായിട്ട് കാണുന്നു. വാസ്തവത്തിൽ അവിടെ പച്ചയുമല്ല, ഒന്നുമില്ല. പക്ഷെ ഈ കണ്ണാടിയിരിക്കുന്നിടത്തോളം നിങ്ങൾ ഞാൻ ആ പച്ച കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ എനിക്ക് എന്നെ മാത്രമായി ഒന്ന് സ്വതന്ത്രമാക്കി നിർത്തണം. പച്ച കണ്ണാടി ഒന്ന് മാറ്റൂ. നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ച ഉണ്ടാവും. അതുപോലാണ് അഞ്ച് ഇന്ദ്രിയങ്ങൾ, അഞ്ചും വെറും ഇൻസ്ട്രുമെന്റ്സ് ബോധത്തിന്റെ. ആ ഇൻസ്ട്രുമെന്റ്സ്, ആ ഉപകരണങ്ങൾ ഉള്ളപ്പോ ആ ഉപകരണങ്ങളിൽ കൂടി കാണുന്ന കാഴ്ച അനുഭവിക്കേണ്ടി വരും. അപ്പോ സ്വന്തം സ്വരൂപത്തെ അനുഭവിക്കാൻ പറ്റാതെ വരും, തീർച്ചയല്ലേ? അതിനാണ് ഇന്ദ്രിയങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തൂ. അതെങ്ങനെ മാറ്റി നിർത്തുന്നത്? അത് ഞാനാണ് ഇതൊക്കെ അനുഭവിക്കുന്നത് എന്നാൽ ഈ ഇന്ദ്രിയങ്ങളും ഒക്കെ ഞാൻ തന്നെ, എന്നിൽ നിന്ന് വേറിട്ടായി ഇവിടെ ഒന്നുമില്ല. കൃഷ്ണൻ പറയുന്നില്ലേ, ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ, ഈ എന്നിൽ നിന്ന് വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ, ഇതെല്ലാം മണികൾ പോലെ എന്നിൽ കോർത്തു നിൽപ്പതാം. ഈ ഇന്ദ്രിയങ്ങൾ ഉൾപ്പെടെ എല്ലാം എന്നിൽ സ്ഥിതി ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ. അത് മനസ്സിലാക്കുക. പ്രത്യേകം പ്രത്യേകം ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളെ ഒന്നും കണ്ടിട്ട് അവയൊക്കെ ഉള്ളതാണോ ഉള്ളതാണെന്ന് കരുതാതെ. എന്തുകൊണ്ട്? ഞാനില്ലെങ്കിൽ അവയൊന്നുമില്ല, അവയൊക്കെ ഞാൻ തന്നെ. അവയെ പ്രത്യേകം പ്രത്യേകം കണ്ട് വ്യാമോഹിക്കേണ്ട ഒരു കാര്യവുമില്ല. ഞാൻ എന്നെ കണ്ട് എന്തിനു വ്യാമോഹിക്കണം? ഇത് നല്ലവണ്ണം ഉറപ്പിക്കൂ. ഇന്ദ്രിയാണാം പൃഥക്ഭാവം, ഇന്ദ്രിയങ്ങൾ ഓരോന്നും പ്രത്യേകം പ്രത്യേകമാണ്. ഉദയാസ്തമയെ ഉച്ച, അവയൊക്കെ എവിടെ നിന്ന് ഉദിക്കുന്നു, എവിടെ അസ്തമിക്കുന്നു, ഇതൊക്കെ മത്വ നല്ല. ഇന്ദ്രിയാണാം പൃഥക്ഭാവം ഉദയാസ്തമയെ ഉച്ചയത് പൃഥക് ഉത്പദ്യമാനാനാം, അവ പ്രത്യേകം പ്രത്യേകം വരുന്നു, ഓരോന്ന് അനുഭവിക്കുന്നു. ഇത് സ്പഷ്ടമല്ലേ? പക്ഷെ അനുഭവിക്കുന്നതൊക്കെ ഞാനല്ലേ. മത്വ, ഈ രഹസ്യമൊക്കെ ഒന്ന് ചിന്തിച്ചു മനസ്സിലാക്കൂ. മനസ്സിലാക്കിയാൽ ധീരോ ന ശോചത്തി, ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ എന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു. കാരണം ഞാനാണ് അവയൊക്കെ. പ്രത്യേകം ഇന്ദ്രിയങ്ങളുമില്ല, വിഷയങ്ങളുമില്ല. എന്തുകൊണ്ട്? ഞാനില്ലെങ്കിൽ അവയൊന്നുമില്ല, ഞാനെന്ന ബോധമില്ലെങ്കിൽ അവയൊന്നുമില്ല. ഇതൊന്നും മത്വ നല്ലവണ്ണം മനനം ചെയ്യൂ. മനനം ചെയ്താൽ ധീരോ ന ശോചത്തി, എനിക്ക് നല്ല ശബ്ദം കേൾക്കാൻ പറ്റിയില്ല, നല്ല രൂപം കാണാൻ പറ്റിയില്ല, എടാ ഒക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ കാണുന്നു, ഇതൊന്നും ദുഃഖിക്കാനൊന്നുമില്ല, എല്ലാം ഞാനാണെന്നുറപ്പ് വന്നാൽ പ്രത്യേകം പ്രത്യേകം ഇവയെ ഒന്നിനെയും കാണാതെ തന്നെ ഉള്ളിൽ അതിരറ്റ ആനന്ദം. നേരെ മറിച്ച് ഇവയൊക്കെ പ്രത്യേകം പ്രത്യേകമാണെന്ന് വന്നാൽ കഠിനമായ രാഗദ്വേഷങ്ങൾ. നല്ല രൂപം ചീത്തരൂപം, രൂപത്തേക്കാൾ ശബ്ദമാണ് നല്ലത്. ഇങ്ങനെ പോകും രാഗദ്വേഷങ്ങൾ. അവയൊക്കെ മാറ്റി ഇവയുടെയൊക്കെ രഹസ്യം മനനം ചെയ്ത് അനന്തമായ ആനന്ദവും ശാന്തിയും അനുഭവിക്കൂ. ഇന്ദ്രിയേഭ്യ പരം മനഃ, നമ്മൾ നേരത്തെ കഴിഞ്ഞ ഒരു വല്ലിയിൽ വ്യക്തമായി ചർച്ച ചെയ്ത ആ ക്രമം, ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം അർത്ഥങ്ങൾ, അതിവിടെ വിട്ടിരിക്കുന്നു, അർത്ഥത്രേ ഉള്ളൂ. അർത്ഥങ്ങളും മനസ്സും ഒന്ന് തന്നെ. ഇന്ദ്രിയേഭ്യ പരം മനഃ, മനസ്സ് സത്വമുത്തമം. മനസ്സിനപ്പുറം ബുദ്ധി, സത്വം എന്ന് വെച്ചാൽ ബുദ്ധി. മനസ്സ് സത്വമുത്തമം, സത്വാദധി മഹാനാത്മാ, കോസ്മിക് എനർജി അഥവാ വിശ്വപ്രാണൻ. ബുദ്ധിക്കപ്പുറം വിശ്വപ്രാണൻ. മഹതോ അവ്യക്തമുത്തമം, ആ മഹത്തത്വത്തിനപ്പുറം അവ്യക്തം. ഇതൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അവ്യക്ത പരപുരുഷ, അവ്യക്തത്തിനും അപ്പുറമാണ് പരപുരുഷൻ, അഖണ്ഡബോധരൂപനായ ബ്രഹ്മം. ആ ബ്രഹ്മത്തിൽ കർമ്മമുണ്ടാക്കുന്ന ജഡപ്രതിഭാസങ്ങളാണ് അവ്യക്തം മുതൽ ഇങ്ങോട്ടെല്ലാം. പരപുരുഷ വ്യാപകോ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അലിംഗ, അതിനെ കണ്ടെത്താൻ പ്രത്യേക ലക്ഷണമൊന്നുമില്ല, അവനവനിൽ തന്നെ അനുഭവപ്പെടുന്ന ബോധം, അതാണ് പുരുഷൻ. വ്യാപകോ അലിംഗയെ വച്ച എം ജ്ഞാത്വ, ആ പുരുഷനെ അറിയൂ. എം ജ്ഞാത്വ മുച്യത്തെ ജന്തു, ആ പുരുഷനെ അറിഞ്ഞാൽ, ഇപ്പോഴറിയുന്നുണ്ട് ഞാനെന്നറിയുന്നുണ്ട്, പക്ഷേ ഈ അവ്യക്തം വേറെയുള്ള ജഡങ്ങളുടെ മറ, അതൊക്കെ ഞാൻ തന്നെ ബ്രഹ്മം തന്നെ എന്ന് ചിന്തിച്ചുറപ്പിച്ച് ആ പുരുഷനെ ആനന്ദരൂപമായി ഉള്ളിൽ കണ്ടെത്തണം. വ്യാപകോ അലിംഗയെ വച്ച എം ജ്ഞാത്വാ മുച്യത്തെ ജന്തു, ആ സത്യത്തെ അറിഞ്ഞാൽ. ഞാനിവിടെ ഇത്രയും ഉറപ്പിച്ചു, ഈ സത്യത്തെ അറിയുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അതിപ്പോ എങ്ങനെ സാർ ആ സത്യത്തെ അറിയുക? എല്ലാം ആ സത്യമാണെന്ന് ഉറപ്പിക്കുക, ഇതാണ് അതിൻ്റെ രാജപാത. അല്ലാതെ കണ്ണടച്ചിരുന്ന് കുറെ ധ്യാനിക്കുകയോ ജപിക്കുകയോ അതൊക്കെ ആയിക്കോളാം, പക്ഷെ അതുകൊണ്ടൊന്നും, സത്യത്തെ ആശ്രയിച്ചുള്ള നിരുപാധിക ആനന്ദം ഉള്ളിൽ തെളിയില്ല, സ്പഷ്ടമല്ല. എന്തുകൊണ്ട്? എത്ര ധ്യാനിച്ചാലും ഞാൻ വേറെ, നീ വേറെ, സൂര്യൻ വേറെ, ചന്ദ്രൻ വേറെ എന്ന തോന്നൽ ബാക്കി നിൽക്കും. നേരെ മറിച്ച് ശാസ്ത്രതത്വം വിചാരം ചെയ്ത് ഇതൊക്കെ ഒന്ന്, ഒരേ ബോധം. ബോധമില്ലയോ? ഒരു ഇന്ദ്രിയവുമില്ല, വിഷയവുമില്ല, സൂര്യചന്ദ്രാദി അനന്തകോടി ജഗത്തുമില്ല. അതുകൊണ്ട് ഒക്കെ ബോധം. ബോധമുണ്ടോ? ഉണ്ട്. ബോധമില്ലേ? ഇല്ല. ബ്രഹ്മം. അതുകൊണ്ടെല്ലാം ബ്രഹ്മം, സർവം ബ്രഹ്മമയം. ശാസ്ത്രീയമായ ഈ സത്യം മനസ്സിനെ പഠിപ്പിച്ചിട്ട് രാപകൽ മറന്നു പോകാതെ ഇത് ഓർമ്മിക്കുക, വേറൊന്നും ചെയ്യാനില്ല. ഇത് ഓർമ്മിച്ചുകൊണ്ടിരുന്നാൽ രാഗദ്വേഷങ്ങൾ കുറയും. അപ്പോ അതേ ഉള്ളൂ, എം ജ്ഞാത്വ, ആ സത്യത്തെ അറിയാനുള്ള മാർഗം പ്രധാനമായും ഇതാണ്. മറ്റൊക്കെ ആയിക്കോളാം, ഇത് ഞാൻ മാത്രം പറയുന്നതല്ല. ഭാഗവതത്തിൽ 29-ാം അധ്യായം വായിച്ചു നോക്കുക. ഉദ്ധവർ കൃഷ്ണനോട് പറയുന്നതാണ്. യോഗമൊക്കെ വളരെ വിശദീകരിച്ച് കേട്ടു കൃഷ്ണ. ഈ യോഗം എന്നെ കൊണ്ട് സാധ്യമല്ല. സുദുസ്തരാം ഇമാം മന്യേ യോഗചര്യാം, ഈ യോഗചര്യയൊക്കെ അത്യന്തം ബുദ്ധിമുട്ട്, എന്നെ കൊണ്ടൊന്നും ഇനി സാധ്യമേ അല്ല. എനിക്കിപ്പൊ ഈശ്വരനെ കാണണം, അങ്ങേക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതാണ് ഉദ്ധവർ കൃഷ്ണനോട് ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് കൃഷ്ണൻ പറഞ്ഞത്, മടയാ നീ ഈ കാണുന്നതൊക്കെ ഈശ്വരനെയാണ്, ഇനി ഞാൻ എവിടെ പോയിട്ടാ ഇപ്പൊ ഈശ്വരനെ കാണിച്ചു തരിക, നീ ഈശ്വരനാണ്. ബ്രഹ്മം ഈശ്വരൻ എന്ന് വെച്ചാൽ ബ്രഹ്മം ബോധം, നീ ഈശ്വരനാണ്, ഈ കാണുന്ന പ്രപഞ്ചമൊക്കെ ഈശ്വരനാണ്. ഇനിയിപ്പോ നിന്നെ എവിടെ വിളിച്ചോണ്ട് പോയി ഈശ്വരനെ കാണിച്ചു തരാം, നീ കാണ്, നിനക്ക് കാണാൻ വയ്യാത്തതിനിപ്പോ ഞാൻ എന്ത് ചെയ്യും? ഈശ്വരൻ സകല കാഴ്ചകളിലും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്നു. മാമേവ സർവഭൂതേഷു ബഹിരന്തരപാവൃതം, ഉള്ളിലും പുറത്തും ഒരു മറവുമില്ലാതെ നിറഞ്ഞു നിൽക്കുന്നു ബോധരൂപനായ ഈശ്വരൻ. നീ കാണ, ഇപ്പോഴല്ല ഇന്നലെ മുതലേ നീ ഈശ്വരനാണ്, പിന്നെയാണോ ഇനി ഇപ്പോഴും നീ കാണുന്നതൊക്കെ ഈശ്വരനാണ്. ശാസ്ത്രീയമായി ആ സത്യം മനസ്സിലാക്കാത്തതിനും ചെയ്യാൻ വെറും സങ്കല്പിച്ച ഈശ്വരന്മാരെയും കൊണ്ട് നടക്കുകയാണ് നമ്മളൊക്കെ മിക്കവാറും ആളുകൾ. അവർ സങ്കല്പിച്ചെടുത്ത ഒരു നാമരൂപത്തിൽ ഈശ്വരത്വം ആരോപിച്ചിട്ട് ഇങ്ങനെ രാഗദ്വേഷ കലുഷിതരായി ജീവിക്കുക. ഇതൊക്കെ ഈശ്വരന്റെ നാമരൂപങ്ങൾ, അവയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അതിനപ്പുറത്തുള്ള വസ്തുവിനെ ശാസ്ത്രബുദ്ധിയോടുകൂടി കാണൂ. ഇതാണ് എം ജ്ഞാത്വാ മുച്യത ജന്തു അമൃതത്വം ച ഗച്ഛതി. നമുക്ക് ഇന്ന് മന്ത്രങ്ങൾ ഇതുവരെ മതി. ഇനി ഇതേ കാര്യം 15-ാം അധ്യായത്തിൽ പറയുന്നു ഗീത, കുറെ കൂടെ വളരെ വിസ്തരിച്ച് ഈ ജഗത്തിന് ഒരു പേരാരായി സങ്കല്പിച്ചിട്ട് ഊർധ്വമൂലോ അധശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം, ഊർധ്വമൂലം അധശാഖ അശ്വത്ഥം പ്രാഹുരവ്യയം. അല്ലയോ അർജുന, ഈ ജഗത്തിനെ മുകളിൽ വേരും താഴേക്ക് കൊമ്പുകളുമായിട്ടുള്ള ഒരു പേരാലായിട്ടാണ് സത്യദർശികൾ ചിത്രീകരിക്കുന്നത്. ഈ കഠോപനിഷത് ഭാഗമാണ്, അത് വിസ്തരിച്ചു ഗീതയിൽ, അത്രയുള്ളൂ. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യസ്യ പർണാനി, വേദങ്ങളൊക്കെ അതിന്റെ ഇലകൾ മാത്രം, ഇലകൾ. വേര് ബ്രഹ്മം. അവിടെ അശ്വത്ഥത്തെ ശ്രീശങ്കര ഭഗവത്പാദനും കഠോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ തന്നെ വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഊർധ്വമൂലം അധശാഖം അശ്വത്ഥം പ്രാഹുരവ്യയം ഛന്ദാംസ്യസ്യ പർണാനി യസ്തം വേദസ വേദവിത്. ഈ പേരാലിനെ അറിയുന്നവരാണ് വേദത്തെ അറിയുന്നവർ, അല്ലാതെ കുറെ വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്നവർ ശരിക്കും വേദത്തെ അറിയുന്നവരല്ല. യസ്തം വേദസ വേദവിത് അധസ്തൂർത്ഥം പ്രസൃതാസ്തസ്യ ശാഖാഃ, അതിന്റെ ശാഖകൾ താഴെയും മുകളിലുമായി, അതിന്റെ തായ്തടിയിൽ താഴെ, അതായത് അവ്യക്തമാണ് തായ്തടി മായ, ആ അവ്യക്തത്തിൽ താഴെയും മുകളിലുമായി നിരവധി ശാഖകൾ, അതായത് നിരവധി ലോകങ്ങൾ. അധസ്തൂർത്ഥം പ്രസൃതാസ്തസ്യ ശാഖാഃ ഗുണപ്രവൃത്ത വിഷയപ്രവാളാഹ അധശ്ച മൂലാന്യനുസന്തതാനി കർമാനുബന്ധീനി മനുഷ്യലോകേ. ഈ തായ്തടിയുടെ, അതായത് അവ്യക്തത്തിന്റെ നാരായവേര് ബ്രഹ്മം, തായ്തടി അവ്യക്തം മായ. നമ്മളിപ്പോ പറഞ്ഞല്ലോ അവ്യക്തം, ആ മായയിൽ മുളച്ചതാണ് മഹാനാത്മാ, കോസ്മിക് എനർജി. അങ്ങേറ്റം ശാസ്ത്രീയ വിവരണം, ആ പ്രാണനിലാണ് ഈ പ്രപഞ്ചത്തിലെ ശാഖകൾ, അതായത് ലോകങ്ങൾ ഒക്കെ നിറഞ്ഞു നിൽക്കുന്നത്. അധശ്ചോർത്ഥം പ്രസൃതാസ്തസ്യ ശാഖാഹ ഗുണപ്രവൃത്താഹ, മായയുടെ സത്വരജസ്തമോ ഗുണങ്ങളിൽ അങ്ങനെ പുഷ്ടിപ്പെട്ട് നിൽക്കുകയാണ്. വിഷയപ്രവണളാഹ, വിഷയങ്ങളാണ്, ശബ്ദസ്പർശരൂപരസഗന്ധാദി വിഷയങ്ങളാണ് അതിന്റെ തളിരുകൾ. പിന്നെ അവയെല്ലാം മുറ്റി ഇലകളായി വലിയൊരു പേരാലായി അതങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യം കൃഷ്ണൻ എത്ര ഭംഗിയായി പറഞ്ഞിരിക്കുന്നു. ഈ പേരാലിനെക്കുറിച്ച് പുറമേ നിന്ന് അന്വേഷിക്കുന്നവർക്ക് എന്തെങ്കിലും പിടികിട്ടുമോ? ഒന്നും പിടികിട്ടില്ല. എന്താ നൂപമസ്യേഹ തഥോപലഭ്യത്തെ. ഈ പേരാളിന്റെ രൂപം പൂർണ്ണമായി ആർക്കും പിടികിട്ടുന്നില്ല, ആർക്കും. ഇവിടെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ പരാജയപ്പെട്ടിരിക്കുന്നത്. എനർജി സ്പന്ദിച്ചു ചോദിക്കുന്നു, പ്രാണൻ. ഇപ്പോൾ ഉപനിഷത്തും പറഞ്ഞു, പ്രാണയേജതി നിസ്സൃതം. പ്രാണനിലാണ് എല്ലാം പൊന്തി നിൽക്കുന്നത്. പക്ഷേ ഈ പ്രാണൻ എവിടുന്ന് പൊന്തി? പ്രാണൻ ബ്രഹ്മത്തിൽ നിന്ന് പൊന്തി. ഗീത തന്നെ അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. യഥ പ്രവൃത്തിർ ഭൂതാന. പ്രവൃത്തി എന്ന് വെച്ചാൽ കർമ്മചലനം. ഏതിൽ നിന്നാണോ കർമ്മചലനം ആരംഭിക്കുന്നത്? ബോധത്തിൽ. പക്ഷെ ഇത് കേട്ട് അപ്പൊ ബോധത്തിലാണല്ലോ കർമ്മചലനം തുടങ്ങിയത്. അവിടെയാണ് അല്പം ശാസ്ത്രബുദ്ധി ആവശ്യമായിരിക്കുന്നത്. എങ്ങും നിറഞ്ഞ് നിശ്ചലമായി അഖണ്ഡമായി നിൽക്കുന്ന ബോധത്തിൽ പ്രാണചലനം, അതായത് നിശ്ചലത്തിൽ ചലനം ആരംഭിക്കാൻ പറ്റുമോ? രണ്ടും പരസ്പര വിരുദ്ധം.